ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
രക്ഷകൻ പിതാവിൻ സന്നിധി
പാപമില്ല ജീവിതം നയിച്ചു
തിരു സന്നിധി
തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിന്റെ ഈ ശബ്ദകൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. എന്നെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ 8157 94 0435 എന്ന നമ്പറിൽ വിളിക്കുക. ഈ പരിപാടികൾ ഓൺലൈനായി ശ്രവിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org സന്ദർശിക്കുക. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, എപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തി ഞങ്ങളുടെ ജീവിതത്തിന് മാത്രം ഉതകുന്ന രീതിയിൽ ആകാതെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക്, സമൂഹത്തിന് പ്രയോജനകരമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല മാനവ മഹത്വവും അങ്ങെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ഉൽപ്പത്തി 49:22. പിതാവായ യാക്കോബിന്റെ പ്രിയപ്പെട്ട മകനും സഹോദരന്മാരാൽ ഏറ്റവുമധികം വെറുക്കപ്പെട്ടവനുമായിരുന്നു യോസഫ്. യാക്കോബിനും ഭാര്യ റാഹേലിനും ഏറെ കാലത്തിനു ശേഷം ലഭിച്ച മകനാകിയാൽ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം ആണ് അവന്റെ ജനനത്തിന് കാരണമെന്ന് ആ പിതാവ് ചിന്തിച്ച് വളരെയധികം അവനെ സ്നേഹിച്ചിരുന്നു. അക്കാലത്ത് ഭരണാധികാരികൾ ധരിക്കുന്ന വിധമുള്ള വിലപിടിച്ച ഒരു അങ്കി പിതാവ് അവനെ നെയ്തു കൊടുക്കുകയും അധികം സ്നേഹവാത്സല്യങ്ങൾ ഏറ്റ് യോസെഫ് വളരുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം യോസഫിന്റെ കുട്ടിക്കാലം വിവരിക്കുന്നു. യോസഫ് തന്റെ പിതാവിനോട് സ്നേഹമുള്ളവനും അനുസരണയുള്ളവനുമായ മകനുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യതയോടെ ചെയ്യാൻ അവന് സാധിച്ചു. യോസഫ് സഹോദരന്മാരുമായി മോശമായ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടിരുന്നില്ല എന്നു മാത്രമല്ല, സഹോദരന്മാർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ പിതാവിനെ യോസഫ് അന്നന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ യോസഫ് ഒരു സ്വപ്നം കണ്ടു. അതവൻ തന്റെ അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 7 മുതൽ താഴേക്ക് യോസെഫ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്കുനിമിത്തവും അവനെ പിന്നെയും അധികം ദോഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. യോസെഫ് സമാനമായ രണ്ടു സ്വപ്നങ്ങൾ കണ്ടു, രണ്ടും സഹോദരന്മാരുടെ അടുത്ത് എന്ന് പറയുകയും ചെയ്തു. ഒരു പ്രാവശ്യം അവർ പറഞ്ഞു, അവരതങ്ങ് സഹിച്ചു. രണ്ടാമതും ഇതൊക്കെ പറയാൻ നേരത്ത് അവരെങ്ങനെ സഹിക്കും? അവർക്ക് ദേഷ്യം വന്നു. അവർ ചോദിച്ചു, നിന്റെ ഒരു സ്വപ്നം, നീ കുറെ നേരമായല്ലോ, കുറെ ദിവസമായല്ലോ ഒരു സ്വപ്നവും പറഞ്ഞു നടക്കുന്നു. ഈ സ്വപ്നം കണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് നീ എന്താ, ഞങ്ങളുടെ രാജാവാകാൻ പോകുകയാണോ? ഒന്നാമതേ അപ്പന് അവനോടാണ് കൂടുതൽ സ്നേഹം. രണ്ടാമത് ഞങ്ങൾ എന്ത് ചെയ്താലും അപ്പോൾ തന്നെ പിതാവിനെ പോയി അറിയിക്കുകയും ചെയ്യും. പിന്നെ അവന് മാത്രം ഒരു അങ്കി കൊടുത്തിട്ടുമുണ്ട്. അതും ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവന്റെ ഒരു ഒടുക്കത്തെ ജാട. ദാ ഇപ്പോൾ വീണ്ടും ഒരു സ്വപ്നവുമായി വന്നിരിക്കുകയാണ്. എല്ലാം കൂടി ആയപ്പോൾ നിയന്ത്രണം വിട്ട അസൂയമൂത്ത സഹോദരന്മാർ യോസഫിനെ ഒരു ദിവസം മിസ്രായീമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആളുകൾക്ക് 20 ഷെക്കേലിന് വിട്ടുകളഞ്ഞു. വ്യാപാരികൾ യോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ ഒരു അടിമയായിരുന്നുവെങ്കിലും യോസഫ് വിശ്വസ്തനും നേരുള്ളവനുമായിരുന്നു. അവൻ ചെയ്തതെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. കാരണം ദൈവത്തിന്റെ കൃപ അവനോട് കൂടെ ആ സമയത്തും ഉണ്ടായിരുന്നു. യജമാനനായ പോത്തിഫറിന്റെ ഭാര്യ മോശം സ്ത്രീയായിരുന്നു. യോസഫിന്റെ സൗന്ദര്യത്തെ തന്റെ കിടപ്പറയിൽ ആസ്വദിക്കേണ്ടതിന് അവൾ യോസഫിനെ ഒരു ദിവസം ക്ഷണിച്ചു. പക്ഷേ യോസഫ് ദൈവത്തിനെതിരായി പാപം ചെയ്യുവാൻ ആഗ്രഹിക്കാതിരുന്നതുകൊണ്ട് ആ സ്ത്രീയുടെ വശീകരണത്തിൽ വീണില്ല. തന്റെ അഭീഷ്ടം സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ പോത്തിഫറിന്റെ ഭാര്യ യോസഫിനെ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി ജയിലിൽ അടയ്ക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. ഒരു കുറ്റവും ചെയ്യാതെ ജയിലിലേക്ക് അയച്ചെങ്കിലും അവൻ ദൈവത്തിനെതിരെ ഒരിക്കൽ പോലും പിറുപിറുത്തിരുന്നില്ല. ജയിലിൽ പോലും സഹതടവുകാരോട് അയാൾ നല്ല പെരുമാറ്റം പ്രകടിപ്പിച്ചു. ദുഷ്ടന്മാരും ഭീകരന്മാരുമായ ആ കുറ്റവാളികളുടെ ഇടയിൽ ദൈവസ്നേഹം പങ്കുവെക്കുകയും തന്റെ മേലുള്ള ദൈവീക കൃപാവരങ്ങളെ ദൈവീക മഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. ദൈവം നൽകിയ ജ്ഞാനം ഉപയോഗിച്ചപ്പോൾ യോസഫ് കാരാഗ്രഹത്തിൽ നിന്നും കൊട്ടാരത്തിൽ എത്തുകയും അതിന് കാരണമായി തീർന്ന ദൈവത്തിന് എല്ലാ മഹത്വവും നൽകി അവൻ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നന്ദി അറിയിക്കുകയും ചെയ്തു. ഈജിപ്തിൽ ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന 7 വർഷം നീണ്ടു നിൽക്കുന്ന ക്ഷാമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അവിടുത്തെ രാജാവായ ഫറവോയെ അറിയിക്കുകയും രാജ്യത്തെ അതുവഴി രക്ഷിക്കാൻ ഇടയാക്കുകയും ചെയ്തു. ഫറവോ രാജാവ് യോസഫിന്റെ ഈ കഴിവുകളെല്ലാം കണ്ട് ആ രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കി അവനെ മാറ്റി. അതുവഴി രാജാവ് അവന് നൽകിയ അധികാരം യോസഫ് ഒരിക്കലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാതെ രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ഉപയോഗിച്ചു. എല്ലായിടത്തും ക്ഷാമമായപ്പോൾ, പട്ടിണിയായപ്പോൾ ധാന്യം അന്വേഷിച്ച് അന്യ രാജ്യങ്ങളിൽ നിന്ന് പോലും മിസ്രായീമിലേക്ക് ആളുകൾ വന്നു. അങ്ങനെ കനാനിൽ നിന്നും യോസഫിന്റെ സഹോദരന്മാരും കൂട്ടുകാരും വന്നപ്പോൾ യോസഫ് അവരെ തിരിച്ചറിഞ്ഞു. സഹോദരന്മാർക്ക് അവനെ മനസ്സിലായില്ല. തന്നെ വിറ്റ സഹോദരന്മാരാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലായെങ്കിലും അവരോട് പ്രതികാരം ചെയ്യുവാൻ യോസഫ് തുനിഞ്ഞില്ല. അവരോട് പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുവാൻ അവൻ തയ്യാറായി. പിതാവായ യാക്കോബിനോട് പിന്നീട് ഒത്തുചേർന്ന ശേഷവും വളരെ സ്നേഹത്തോടും വളരെ ബഹുമാനത്തോടും കൂടിയാണ് ജോസഫ് തന്റെ ജീവിതം തുടർന്നത്. ദൈവത്തിന്റെ ഉടമ്പടിയിൽ വിശ്വസിക്കുകയും തന്റെ അസ്ഥികൾ തന്റെ മരണശേഷം കനാനിൽ തന്നെ അടക്കം ചെയ്യാൻ തന്റെ ജനത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് യാക്കോബ് തന്റെ മരണക്കിടക്കയിൽ തന്റെ പുത്രന്മാർക്ക് അനുഗ്രഹങ്ങൾ പ്രഖ്യാപിക്കുവാൻ എല്ലാവരെയും അടുത്തു വിളിച്ചപ്പോൾ യാക്കോബിന്റെ ഇളയ മകനായ യോസഫിനെ കുറിച്ച് യാക്കോബ് പറഞ്ഞ അനുഗ്രഹ വാക്കുകളാണ് ഇന്ന് നാം ആധാരമായി എടുത്ത വാക്യം. യോസഫ് ഫലമുള്ള ഒരു കൊമ്പാണ്, കിണറ്റിനരികെയുള്ള ഫലവൃക്ഷമാണ്, അവന്റെ ശാഖകൾ മതിലിന് മുകളിലൂടെ ഒഴുകുന്നു. യാക്കോബ് യോസഫിന്റെ ഭാവിയെക്കുറിച്ച് വരയ്ക്കുന്ന ഭാവനാത്മകമായ ചിത്രമാണ് ഈ വാക്യത്തിലുള്ളത്. ഒരു പൂന്തോട്ടത്തിൽ, ഒരു വെള്ളച്ചാലിനരികെ, ഒരു കിണറിനോട് ചേർന്ന് നട്ടുപിടിപ്പിച്ച സമൃദ്ധമായി തഴച്ചു വളരുന്ന ഒരുപാട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മതിലുകൾക്കപ്പുറത്തേക്ക് നീളുന്ന ശാഖകളുമുള്ള ഒരു വൃക്ഷമായിട്ടാണ് യോസഫിനെ യാക്കോബ് ഉപമിച്ചിരിക്കുന്നത്. ഒരു മരത്തിന്റെ ഉപമയാണ് ഇവിടെ പറയുന്നതെങ്കിലും, ഫലമുള്ള വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും, ഉദ്ദേശിക്കുന്നത് യോസഫിനെ കുറിച്ച് അഥവാ മനുഷ്യനെ കുറിച്ചാണ്. ചില വൃക്ഷങ്ങൾ കാണാൻ നല്ലതായിരിക്കും, പക്ഷേ കാമ്പും ഉറപ്പും ഫലമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അതുപോലെയാകരുതെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചില ആളുകളുടെ ബാഹ്യരൂപമെല്ലാം മനോഹരമായി കാണപ്പെടാം, പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന ഫലം ബാഹ്യരൂപം പോലെ മനോഹരമാകണമെന്നില്ല. നമ്മിൽ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള ഒരു മാർഗമുണ്ട്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തിന്റെ വേരുകൾ ആഴത്തിൽ പടർത്തുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കൂ. നമുക്കുള്ള അവന്റെ വാഗ്ദത്തങ്ങളിൽ, അവന്റെ വചനത്തിലുള്ള ആധികാരികതയിൽ നമ്മൾ വിശ്വസിച്ചാൽ, വിശ്വസ്തതയോടെ പിന്തുടർന്നാൽ നമ്മിൽ നല്ല ഫലം കായ്ക്കും. പടർന്നു പന്തലിക്കുന്നതിലല്ല, ഫലം കായ്ക്കുന്നതിലാണ് കർത്താവ് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത്. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും തളിർത്ത് പൂത്തു നിൽക്കുന്ന ഒരു അത്തിമരത്തിന്റെ അടുക്കൽ ചെന്നു. ശേഷം കർത്താവ് നോക്കിയത് അതിൽ ഫലം ഉണ്ടോ എന്നാണ്. ആ അത്തിമരത്തിന്റെ ഹരിതാപയോ തളിർപ്പോ പൂവോ മനോഹാരിതയോ ഒന്നുമല്ല കർത്താവ് നോക്കിയത്, അതിൽ വല്ല ഫലവുമുണ്ടോ എന്നവൻ തിരഞ്ഞു. കാരണം സൃഷ്ടിച്ച ശേഷം ആ അത്തിമരത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അതിൽ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതായിരുന്നു. വിശ്വാസം നിങ്ങളിൽ എന്ത് ഫലമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ വിളവ് വളരെ നല്ലതല്ലെങ്കിൽ, ഫലം കായ്ക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ജീവവൃക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന്റെ വൃക്ഷത്തിലേക്ക് നോക്കേണ്ട സമയമാണിത്. എവിടെയാണ് നമുക്ക് നമ്മുടെ ഫലപ്രാപ്തി നഷ്ടമായിരിക്കുന്നത്? ക്രിസ്തു നൽകിയ വിശ്വാസത്തിന്റെ നല്ല വേരുകൾ ആഴത്തിൽ വളർത്തുവാൻ നമുക്ക് ശ്രമിക്കുവാൻ കഴിയാതെ പോയത്? വേരുകൾ ബലഹീനമാകുമ്പോൾ നല്ല ഫലം കായ്ക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ കാപ്പി കൃഷി സാധാരണമാണ്. സമയാസമയങ്ങളിൽ അതിന്റെ ചില്ലകൾ വെട്ടിക്കൊടുക്കുന്നുവെങ്കിൽ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ സമൃദ്ധമായി തന്നെ കുരുക്കൾ ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലും ശരിയായ ഫലം കായ്ക്കാൻ നമ്മുടെ വിശ്വാസത്തിന്റെ വേരുകളിൽ നിന്ന് ഉയർന്നു വരുന്ന നല്ല സ്ഥലത്തെ നശിപ്പിച്ച് കളയുന്ന അനാവശ്യ ഘടകങ്ങൾ നമ്മിൽ നിന്ന് ചെത്തി മാറ്റണം. എങ്കിൽ മാത്രമേ ആവശ്യമുള്ള ഫലങ്ങൾ നിലനിർത്തുവാൻ, വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ വളരാൻ അനുവദിക്കുകയും, ജഡത്തിന്റെ ഫലമായ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ചെത്തിക്കളയുകയും വേണം. ദൈവം തരുന്ന അനുഗ്രഹങ്ങളാൽ നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി തീരുവാൻ നമ്മൾ സ്വയം തയ്യാറാകണം. വെള്ളം കിട്ടാത്ത ഒരു മരം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ദുർബലമാകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ഇലകൾ ഉണങ്ങി തവിട്ടു നിറമാകും, നിറം നഷ്ടപ്പെടും, പുറംതൊലി അടർന്നുകൊണ്ടിരിക്കും. വേരുകൾ ഉണങ്ങുകയും ശക്തമായി ഒരു കാറ്റടിക്കുകയാണെങ്കിൽ അടർന്നു വീഴുകയും ചെയ്യും. ജലത്തിന്റെ ദൗർലഭ്യം വളർച്ചയെ സാരമായി ബാധിക്കുന്നു എന്നർത്ഥം. യോസഫിനെ കുറിച്ച് രണ്ടാമതായി വിശേഷിപ്പിക്കുന്നത് നീരുറവിനരികെയുള്ള വൃക്ഷം എന്നാണ്. ഒന്നാമത് ഫലമുള്ള വൃക്ഷം, രണ്ടാമതായി നീരിന് അരികെയുള്ള വൃക്ഷം എന്നാണ്. ബൈബിളിൽ കർത്താവിനെയും അവന്റെ വചനത്തെയും ജലമായി കാണിച്ചിരിക്കുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, ദൈവ വചനത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിന്റെ വേനലിൽ ഉണങ്ങുകയോ കാറ്റിൽ ഉലയുകയോ ചെയ്യില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ അവർ അചഞ്ചലമായി നിൽക്കും. അവന്റെ ശക്തിയും പോഷണവും ജീവൻ ഉറവയിൽ നിന്നും ആയതിനാൽ ദൈവീക സ്വഭാവം അവൻ കാണിക്കും. ദൈവവചനത്തിൽ ഹൃദയം സ്ഥാപിക്കുന്നവൻ ജീർണിക്കുകയോ അധപ്പതിക്കുകയോ ഇല്ല. യോസഫിന്റെ ജീവിതത്തിൽ ഈ ദൈവീക ഗുണങ്ങൾ നമുക്ക് കാണാം. കാരണം അവൻ ദൈവത്തോട് അടുത്തു ജീവിക്കുവാൻ ശീലിച്ചവനാണ്. മൂന്നാമതായി, മതിലുകൾക്ക് അപ്പുറത്തേക്ക് വളരുന്ന ശാഖയുള്ള ഒരു വൃക്ഷം എന്നാണ് യോസഫിനെ കുറിച്ച് യാക്കോബ് പറയുന്നത്. മതിലുകൾ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചില മതിലുകൾ പണിയേണ്ടതുണ്ട്. ദൈവവുമായും അതുപോലെ നമ്മുടെ പങ്കാളിയോടും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും വിശ്വസ്തരായിരിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കുന്ന മതിലുകളെ നമ്മൾ പണിയേണ്ടത് ആവശ്യമാണ്. അതേസമയം ഇടിച്ചു കളയേണ്ട മതിലുകളും ഉണ്ട്. വഞ്ചനയുടെയും അഴിമതിയുടെയും മതിലുകൾ, വംശീയതയുടെയും പ്രീണനത്തിന്റെയും മതിലുകൾ. ഇത്തരം മതിലുകൾ ദൈവീക നന്മകളെ എല്ലാവർക്കും ആസ്വദിക്കുവാനുള്ള അവസരങ്ങളിൽ നിന്ന് ആളുകളെ തടയുന്ന അല്ലെങ്കിൽ തടസ്സങ്ങൾ ആകുന്ന മതിലുകളാണ്. നമ്മൾ ഉണ്ടാക്കിയ മതിലുകൾ അങ്ങനെ വരികയാണെങ്കിൽ പലപ്പോഴും നമുക്ക് തന്നെ കാരാഗ്രഹമായി മാറുന്നു. ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച ശേഷം നമ്മൾ പരോപകാരികൾ ആകാതിരുന്നാൽ, സ്വാർത്ഥർ ആയിത്തീർന്നാൽ നമ്മൾ ഉണ്ടാക്കിയ മതിലുകൾ പലപ്പോഴും നമുക്ക് തന്നെ നാം പണിത ജയിലറകളായി മാറുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ സമൂഹത്തിന് ഉപകാരമായി മാറണമെന്ന് യോസഫിനെ കുറിച്ച് പറഞ്ഞ യാക്കോബിന്റെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. മതിലുകൾക്കപ്പുറത്തേക്ക് നീളുന്ന ഫലമുള്ള ശാഖകളുള്ള വൃക്ഷങ്ങളായി മാറുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ യോസഫിനെ പോലെയാണോ? നമ്മൾ ഫലപ്രദമായ ഒരു വൃക്ഷമാണോ? നമ്മൾ നീരുറവിനരികെ നട്ടതായ ഒരു വൃക്ഷമാണോ? നമ്മുടെ വൃക്ഷത്തിൽ നിന്ന് നമ്മുടെ ശാഖകൾ മതിലുകൾക്കപ്പുറത്തേക്ക് പടർന്നു നിൽക്കുന്ന രീതിയിലാണോ? യോസഫ് ഒരു ഉണക്കമരമാകാനല്ല യാക്കോബ് ആഗ്രഹിച്ചത്. സ്വർഗീയ പിതാവും നിങ്ങൾക്ക് ശുഭഭാവി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്നു, നീതിമാന്മാർ പന പോലെ വളരും. പനകൾ നമുക്ക് ഒരു പ്രധാന താല്പര്യം കൂടെ അല്ലെങ്കിൽ ഒരു താരതമ്യം കൂടെ നൽകുന്നു. ചൂടുള്ളതും വരണ്ടതും വിദൂരമായ പ്രദേശങ്ങളിൽ പോലും അവ വളരും. ധനം, ആരോഗ്യം, ബന്ധങ്ങൾ, ആത്മീക ജീവിതം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാം ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന്, ഫലപ്രദരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുകയും അവന്റെ തത്വങ്ങൾക്കനുസൃതമായി ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും ദൈവത്തിന് നിങ്ങളെ ഫലപ്രദമായ ഒരു വൃക്ഷമായി, നീരുറവിന് നട്ട വൃക്ഷമായി, ഫലം ഉള്ള ശാഖകൾ മതിലിനപ്പുറത്തേക്ക് നീളുന്ന ഒരു വൃക്ഷമായി മാറ്റുവാൻ സാധിക്കും. നമുക്ക് ചുറ്റും പാപത്തിന്റെ ഉഷ്ണം, പ്രതിസന്ധികളുടെ കാറ്റുകൾ, തിന്മയുടെ ശൈത്യം എന്നിവ ഉണ്ടായേക്കാം. പക്ഷേ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ ആണെങ്കിൽ നീതിയുടെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറും. ഒരിക്കലും മങ്ങാത്ത അനുഗ്രഹങ്ങളാൽ നാം തഴച്ചു വളരുവാൻ ഇടയാകുകയും ചെയ്യും. ദൈവവചനത്തിന്റെ വളവും ഭക്ഷണവും നമ്മൾ യഥാസമയം സ്വീകരിക്കുകയും ദൈവത്തിന്റെ നീരുറവിൽ വേരൂന്നിയതും നിലയുറപ്പിക്കുന്നതിനുമായി എല്ലാ ശ്രമങ്ങളും നടത്തുകയും വേണം. വാടിയ അവസ്ഥയിൽ നിന്നും നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. ദൈവവചനത്തിൽ നമ്മെ തന്നെ പടുത്തുയർത്താം. ദൈവം നമ്മെ വിജയകരവും ഫലപ്രദവുമായ ജീവിത വൃക്ഷങ്ങളാക്കി തീർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഫലത്തെ പരിശോധിക്കുവാൻ ഞങ്ങൾ അങ്ങേക്ക് പ്രസാദകരമായ ഫലം കായ്ക്കുകയും സമൂഹത്തിന് പ്രയോജനകരമായ ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങളായി മാറ്റണമേ. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വേരുകളെ അങ്ങ് വളർത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകല മാനവും മഹത്വവും അങ്ങെടുക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.